കൈപറിയാം. ഇവിടെ എങ്ങാനും പെണ്ണുങ്ങൾക്ക് പുറത്തേക്കിറങ്ങി പോവാനുള്ളതായ പാസ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പെണ്ണിന്റെ സ്ത്രീത്വം എന്ന് പറയുന്നവരുടേതായ ചാരിത്ര ശുദ്ധി എന്ന് പറയുന്നതിന് എന്തുമാത്രം ഭംഗം വരാൻ വകുപ്പുണ്ട് എന്ന് അല്ലാഹു റസൂലിന് അറിയാവുന്നതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ പ്രവാചകന്റെ പത്നിമാരോട് മാത്രമല്ല ഈ ഉത്തരവെന്ന് നാം മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പെണ്ണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളുടേതായ സ്ത്രൈണാവയവങ്ങൾ നൊട്ടി നുണയുക എന്ന് പറയുന്നത് പ്രവാചകന്റെ പത്നിമാര് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളതിനേക്കാൾ കൂടുതലുള്ളത് പ്രവാചക പത്നിമാരല്ലാത്തവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാലാണ്. അത് നാം മനസ്സിലാക്കണ്ടേ? പ്രവാചകന്റെ പത്നിമാര് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യം നുണയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവില്ല, ഭയമായിരിക്കും. കാരണം എന്താണ്? അതെന്റെ ഉമ്മയാണല്ലോ എന്ന് തോന്നലുണ്ടാകും. എല്ലാ പ്രവാചക പത്നിമാരും ആ മുഅ്മിനികളായ ആളുകളെ സംബന്ധിച്ച് ഉമ്മമാരല്ലേ? അപ്പോൾ അവരെ കാണുന്ന മാത്രയിൽ തന്നെ നമ്മൾക്ക് എന്ത് തോന്നും? ഒരു ഉമ്മ ഉമ്മ എന്ന് പറയുന്ന വികാരമുണ്ടാകും നമ്മുടെ മനസ്സിൽ, അതിന്റെ ഉമ്മയാണ്. എന്നാൽ സാധാ പെണ്ണ് പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലോ അത്തരം ഒരു വികാരം അവരെ തടഞ്ഞു നിർത്തുന്നില്ല. അപ്പോൾ പുരുഷന്മാര് ഫിത്നയിൽ അകപ്പെടുക പ്രവാചക പത്നിമാരെക്കാൾ കൂടുതൽ അന്യ സ്ത്രീകൾ പോകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, കർണഫി ബുയൂത്തി കുന്ന എന്നതിലെ ഉത്തരവ് പ്രവാചക പത്നിമാർക്ക് മാത്രമാകുന്നു, അല്ലാത്തവർക്ക് ബാധകമല്ല എന്ന് കരുതരുത്. എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. പെണ്ണുങ്ങളെ, നിങ്ങൾ വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങിക്കഴിയൂ. വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഇസ്ലാമിക കൾച്ചർ അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് മക്കയിലും മറ്റുമുണ്ടായിരുന്ന ചില തമോയുഗവാസികൾ കാണിച്ച വേല അഥവാ രംഗപ്രവേശം എവിടേക്കുള്ള പോക്ക്? ഒന്നുകിൽ ഇതാ പാർക്കുകളിലേക്ക്, അതല്ലെങ്കിൽ ബീച്ചുകളിലേക്ക്, അതല്ലെങ്കിൽ കൂട്ടക്കമന്നിലേക്ക്, അതല്ലെങ്കിൽ ഇതാ കന്യാകുമാരിയിലേക്ക്, അതല്ലെങ്കിൽ ആരാധനാലയം എന്ന് പറഞ്ഞുകൊണ്ട് ഈദ്ഗാഹിലേക്കോ പള്ളിയിലേക്കോ പോവല്ല പെണ്ണേ, അടങ്ങി ഒതുങ്ങിക്കഴിയൂ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മദീനയിൽ അഭയാർത്ഥികളായി നിരവധി ആളുകൾ വന്നിരുന്നു. തൽസമയത്ത് മദീന മസ്ജിദിന്റെ ഓരത്തും ചാരത്തും എല്ലാം തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഓരോ കുടിലി കെട്ടി കൊള്ളാൻ പറഞ്ഞിരുന്നു. കിട്ടിയ സ്ഥലത്തേക്കും കുടിലി കെട്ടുകയെ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ആ കുടിലുകളിൽ നിന്ന് ഒരു കുടിൽ നിന്ന് മറ്റേ കുടിലേക്ക് പെണ്ണുങ്ങൾ അടക്കം ഇറങ്ങി പോവാറുള്ളത് നടുവിലൂടെ പള്ളിയിലൂടെ നടന്നിട്ടായിരുന്നു. കാരണമെന്താ? അത്രയെല്ലാമുള്ള സ്വാതന്ത്ര്യമേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് തങ്ങൾ കുറേറ്റ വിലക്കേർപ്പ് അല്പാൽപമായി വിലക്കുകൾ ഏർപ്പെടുത്തി കൊണ്ടുകൊണ്ടിരുന്നു. അടുത്ത തൊട്ടടുത്ത വിലക്കെന്താ പറഞ്ഞല്ലേ? അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളുടെ വീടുകളുടെ ആ വാതിലുകളിലെ അത് പള്ളിയുടെ നേർക്കുള്ളതൊന്ന് മാറ്റിവെക്കണം, ആ വാതിലവിടെ നിന്ന് എടുത്തൊഴിവാക്കണം. അതിലൂടെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾക്ക് കയറാനും പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങൾ അങ്ങോട്ട് കാണാനും പറ്റുന്ന രൂപത്തിൽ വാതിലാക്കരുത്. ചെറിയൊരു വിലക്കാണ്. അതും കഴിഞ്ഞ് പിന്നീടുള്ള വിലക്കുകൾ കുറച്ചുകൂടി കട്ടി കൂടുന്നു. ആ കട്ടി കൂടുന്നിടത്ത് എത്തുമ്പോഴാണ് നാം ഇത് കാണുന്നത്. ഈ പള്ളി പള്ളി എന്ന് പറയുന്നത് ജനാബത്തുകാരനും ഹയലുകാരിക്കുമെന്നും ഞാൻ അനുവദിച്ചു തരില്ല എന്ന ഒരു പ്രസ്താവന കാണുന്നത് മുറുക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുറച്ചു കഴിയുമ്പോഴാണ് നാം കാണുന്നത് എന്ത്? കർണഫി ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾ വീട്ടിനകത്ത് തന്നെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് കാണുന്നത്. ഇങ്ങനെയുള്ളൊരു ഉത്തരവ് വരുന്നതോടുകൂടെ തന്നെ പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള വാതായനങ്ങൾ അഥവാ അതിനുള്ളതായ അവരുടെ ചാൻസുകൾ നേരത്തെ ഉണ്ടായിരുന്നത് തടയപ്പെടുമ്പോൾ ഒരു ഉമ്മ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, നിങ്ങൾ ഇങ്ങനെ വിലക്കേർപ്പെടുത്തിയാൽ പറ്റില്ലല്ലോ, എനിക്ക് വല്ലാത്ത പ്രീതിയുണ്ട്, ഒന്ന് നിസ്കരിക്കാൻ നിങ്ങളോടൊപ്പം. നിങ്ങളോടൊപ്പം ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ഒരുപടിക്ക് രണ്ടു പക്ഷിയാണ്. ഒന്ന് ലോക നേതാവിന്റെ കീഴിൽ മാമാനുള്ള മഹാഭാഗ്യം, രണ്ടാമത്തെ മദീന മസ്ജിദിലാകുമ്പോൾ 10,000 ഇരട്ടി കൂലി കൂടുതലുണ്ടാകും. ഈ ഒരു വടിക്ക് രണ്ടു പക്ഷി അത് നശിപ്പിക്കല്ല തങ്ങളെ. ഒന്ന് അനുവദിച്ചാലും ഞാനൊന്ന് വന്നോട്ടെ. ഉമ്മു ഹുമൈദ് റളിയല്ലാഹു അൻഹാ അല്ലാഹു റസൂലിനോട് തന്റെ സങ്കടം പറഞ്ഞു. സങ്കടം പറഞ്ഞിട്ട് എന്തുണ്ടായി എന്നുള്ളത് പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക്, നിങ്ങളൊന്ന് ആലോചിക്കണം. ഇങ്ങനെ ഒരു പെണ്ണ് വന്ന് പറയാൻ ഇടവരുന്നത് എന്താണ്? തടസ്സത്തിന്റെ തെളിവല്ലേ? വരാൻ പെണ്ണിന് സ്വയം സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ തങ്ങളോട് ചെന്ന് പൂതി പറയേണ്ട കാര്യമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് ഓരോ ബാങ്കിന്റെ ഒച്ച കേൾക്കുന്ന സന്ദർഭത്തിലും തലചൊറിഞ്ഞു വന്നിട്ട് ഇന്നീ ഹിബുസ്വലാത്ത മാക്കയാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണോ പള്ളിയിലേക്ക് വരാറുള്ളത്? ബാങ്ക് കേട്ടാൽ ത്രൂങ്ങി വരില്ലല്ലയോ, വിമറന്ന് വരെങ്കിൽ ത്രൂങ്ങി വരികയല്ലേ? ഈ ഉമ്മുഹമ്മദ് റളിയല്ലാഹു അൻഹുക്കും പാസ് ഉണ്ടെങ്കിൽ ത്രൂങ്ങി വന്നാ പോരെ? പിന്നെ ഇനി ഹിബുസ്വലാത്ത എന്ന് പറയുന്ന അനുമതി ചോദിക്കുന്നതിന്റെ തെളിവല്ലേ അവിടെ എന്തോ ഒരു വിലക്ക് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്നതിന്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ലോകം കണ്ടിട്ടുള്ള ഗുരുനാഥന്മാരിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ഗുരുനാഥനാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ റസൂല് ഈ രംഗം കൈകാര്യം ചെയ്യുന്നു. എടുത്തടിച്ചതുപോലെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മായുടെ മനസ്സിന് എന്തുമാത്രം വേദനയുണ്ടാകും. അതുകൊണ്ട് തങ്ങൾ എന്ത് ചെയ്തു? ഇതാ വളരെ ലോലമായ ഭാഷയിൽ, വളരെ മൃദുലമായ ഭാഷയിൽ പ്രശ്നത്തിന്റെ ഗൗരവം ആ ഉമ്മയെ ധരിപ്പിച്ചു. അല്ലയോ ഉമ്മ, നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്റെ കൂടെ നിസ്കരിക്കുന്നതിലുള്ള പുണ്യം കരുതിക്കൊണ്ട് ഇവിടെ വരാനുള്ള അങ്ങയുടെ താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം കേട്ടാലും അതെന്താണെന്നല്ലേ, നിങ്ങൾ അള്ളാഹുവിനല്ലയോ നിസ്കരിക്കുന്നത്? പടച്ചറബിന്റെ പ്രീതിയല്ലയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പടച്ചറബിലേക്ക് പേ ചെയ്യുന്ന